ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 123-ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 18-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ, അത് ഒരു മനുഷ്യൻ്റെ സംഖ്യ അത്രേ, അതിൻ്റെ സംഖ്യ 666. കഴിഞ്ഞ ചില ക്ലാസ്സുകളായിട്ട് നമ്മൾ 666 എന്നുള്ള സംഖ്യയെ ആസ്പദമാക്കിയാണ് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരുന്നത്. ഈ 13-ാം അധ്യായം ഇന്നുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുവാൻ തക്കൊണ്ട് പോവുകയാണ്. നമ്മൾ വായിച്ച ഏതഭാഗം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോ? ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കുമാറാകട്ടെ, അതൊരു മൃഗത്തിൻ്റെ സംഖ്യ അത്രേ, അതിൻ്റെ സംഖ്യ അതെ അതെ ഒരു മനുഷ്യൻ്റെ സംഖ്യ അത്രേ, അതിൻ്റെ സംഖ്യ 666. മൃഗത്തിൻ്റെ സംഖ്യ എന്ന് പറഞ്ഞിട്ട് ആ സംഖ്യയെക്കുറിച്ച് പറയുകയാണ്, അത് ഒരു മനുഷ്യൻ്റെ സംഖ്യയാണ്. നമ്മൾ ഈ ആധുനിക യുഗത്തിൽ കടന്നു വന്നിരിക്കുന്ന നമ്മൾ പ്രവചന ദൂരദർശനിൽ കൂടി നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ മൃഗം ലോകത്തിലേക്ക് രംഗപ്രവേശം ചെയ്യുവാൻ തക്കൊണ്ണം സമയം വളരെ ആയിരിക്കുന്നുവെന്ന് കഴിഞ്ഞ ചില ക്ലാസ്സുകളുണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കമിടയായി. കണക്കുകൂട്ടൽ യന്ത്രങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിലും ഈ 20-ാം നൂറ്റാണ്ടാണ് കമ്പ്യൂട്ടർ വിപ്ലവത്തിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരിക്കുന്നത്. 11 സെക്കൻഡ് കൊണ്ട് 18,000 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ കഴിവുള്ള കമ്പ്യൂട്ടറാണ് കോമൺ മാർക്കറ്റിൻ്റെ ആസ്ഥാനത്തുള്ളത്. അതിൻ്റെ വില $400 മില്യൺ എന്ന് കണക്കാക്കിയിരിക്കുന്നു. അതിൻ്റെ പേര് ബീസ്റ്റ് അല്ലെങ്കിൽ മൃഗം എന്നാണ്. കമ്പ്യൂട്ടർ എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ നമ്പർ തന്നെ 666 എന്നാണ് കണക്കാക്കിയിരിക്കുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയുണ്ടായി. ടെലഫോൺ കോളുകൾ സ്വീകരിക്കുവാനും എഴുത്തുകൾ പ്രിന്റ് ചെയ്ത് അയക്കുവാനും പാചകം ചെയ്തു തരുവാനും അനേകം ഫയലിലെ വലിയ ഫയലുകളിലെ വിവരങ്ങൾ സൂക്ഷിക്കുവാനും ഇടപാടുകാർക്ക് വാതിൽ തുറന്നു കൊടുക്കുവാനും റോഡിലെ സിഗ്നൽ ലൈറ്റുകൾ കൃത്യമായി പ്രവർത്തിപ്പിക്കുവാനും ചില ജോലികൾ തെറ്റാതെ ചെയ്യുവാനും കമ്പ്യൂട്ടർ പ്രവർത്തനം സഹായകരമായിരിക്കുന്നു. അന്തിക്രിസ്തുവിൻ്റെ ഭരണകാലമാകുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം വളരെ വർദ്ധിച്ചിരിക്കും. 6 എന്ന സംഖ്യ മനുഷ്യൻ്റെ സംഖ്യയാണ്, 7 എന്ന സംഖ്യ ദൈവിക പൂർണ്ണതയുടെ സംഖ്യയുമാണ്, 3, 6 എന്ന സംഖ്യ 666 കൂടുമ്പോൾ പൂർണ്ണ മനുഷ്യൻ എന്നാണ് വെളിപ്പെടുന്നത്. ഈ സംഖ്യയാണ് അന്തിക്രിസ്തുവിന് അഥവാ മൃഗത്തിന് ലഭിക്കുന്നത്. 6 എന്ന സംഖ്യയെ അടിസ്ഥാനമാക്കിയുള്ള വിവിധ സംഖ്യകൾ ലോക മനുഷ്യർക്കെല്ലാം കൊടുക്കത്തക്ക നിലയിൽ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നു. അത് വ്യാപാര വിപണിയിൽ ഇറങ്ങിക്കഴിഞ്ഞു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ച് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയുണ്ടായി. 6 എന്ന സംഖ്യ അടിസ്ഥാനമാക്കിയുള്ള സംഖ്യകൾ മനുഷ്യകരങ്ങളിൽ നൽകുന്ന വിഷയം ഇപ്പോൾ തന്നെ അതിൻ്റെ കാര്യങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങി, അത് ലോകരംഗത്ത് വന്നു കഴിഞ്ഞു എന്ന കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ ഓർപ്പിക്കുകയുണ്ടായി. അന്തിക്രിസ്തുവിൻ്റെ കാലമാകുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും 666 എന്ന സംഖ്യ നെറ്റിമേലോ കൈമേലോ കൊടുക്കത്തക്ക നിലയിൽ കാര്യങ്ങൾ ക്രമീകരിച്ചുകഴിഞ്ഞാൽ ഈ അന്തിക്രിസ്തുവിനെ ഏതൊരു വ്യക്തിയെയും അന്തിക്രിസ്തുവിൻ്റെ അനുയായികൾക്ക് ഏതൊരു വ്യക്തിയെയും പെട്ടെന്ന് കണ്ടുപിടിക്കുവാൻ തക്കണം അത് സഹായകരമായി തീരും. മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ എന്നുള്ള വചനപ്രകാരം ആ വ്യക്തിയുടെ പേര് എന്തായിരുന്നാലും ആ പേരിൻ്റെ നമ്പർ 666 എന്നായിരിക്കും. വേദപുസ്തക ചിന്തകന്മാർ ഇന്ന് വരെ അനേകരുടെ പേരിൻ്റെ നമ്പർ 666 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ 10-12 വിഷയങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത്. യാഥാർത്ഥ്യമായി വരുവാനിരിക്കുന്ന വ്യക്തിയെ കണ്ടുപിടിക്കുവാനുള്ള ജ്ഞാനം നമുക്ക് തെളിഞ്ഞു വരേണ്ടതായിട്ടുണ്ട്. അര നൂറ്റാണ്ടിനുള്ളിൽ ഇലക്ട്രോണിക്സ് രംഗത്ത് സംഭവിച്ച മാറ്റങ്ങളാണ് കമ്പ്യൂട്ടറുടെ മുഖച്ഛായ മാറ്റാൻ കാരണം. ഇന്നത്തെ കമ്പ്യൂട്ടറുടെ അടിസ്ഥാനം മൈക്രോ പ്രോസസ്സറുകളാണ്. ഇവ രംഗത്ത് എത്തിയിട്ട് 17 വർഷങ്ങളെ ആകുന്നു. വലിയ കമ്പ്യൂട്ടറുകളുടെ ശേഷിയും ബുദ്ധിയുള്ള മൈക്രോ കമ്പ്യൂട്ടറുകൾ ഈ രംഗം അടക്കി വാഴാൻ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് യാന്ത്രിക സ്വയം ബുദ്ധി പ്രകടമാക്കുന്ന മിക്ക ഉപകരണങ്ങളിലും മൈക്രോ പ്രോസസ്സറുകൾ ഉണ്ട്. മൈക്രോ പ്രോസസ്സർ ഇല്ലാത്ത പുതിയ ഒരു യന്ത്രമോ നിയന്ത്രണമോ ഉപകരണമോ ഇല്ലെന്നുള്ളതാണ് വാസ്തവം. ഓരോ തലമുറയിലെയും കമ്പ്യൂട്ടറുകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ളത് അതത് കാലഘട്ടങ്ങളിലെ സാങ്കേതിക വളർച്ചയാണ്. കമ്പ്യൂട്ടറുകളെ സംബന്ധിച്ചിടത്തോളം 5 തലമുറകളാണ് ഉള്ളത്. സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 4 തലമുറകളെ തരംതിരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്. വാക്വം ട്യൂബ് സാങ്കേതിക വിദ്യ, ട്രാൻസിസ്റ്റർ സാങ്കേതിക വിദ്യ, ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് സാങ്കേതിക വിദ്യ, വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേറ്റഡ് സാങ്കേതിക വിദ്യ. ആദ്യത്തെ സാങ്കേതിക വിദ്യ അനുസരിച്ചുള്ള കമ്പ്യൂട്ടറുകൾ ഭീമാകാരമായിരുന്നെങ്കിൽ VLSI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച അനേകം വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുന്ന മൈക്രോ ചിപ്പുകൾ മൊട്ടുസൂചി തലത്തിൽ ഒതുക്കി മനുഷ്യനെ പോലെ ചിന്തിക്കുവാൻ കഴിയുന്ന സ്വയം യന്ത്രബുദ്ധി പ്രദർശിപ്പിക്കുന്ന കമ്പ്യൂട്ടറുകളെ വികസിപ്പിച്ചെടുക്കുന്ന കാര്യത്തിൽ ഇന്ന് വളരെയേറെ മുന്നോട്ട് പോയി കഴിഞ്ഞു. കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കി തീരുമാനങ്ങളെടുത്ത് ഉത്തരം തരുവാൻ കഴിവുള്ള ഇവയാണ് കമ്പ്യൂട്ടറുടെ 5ാം തലമുറക്കാർ. കമ്പ്യൂട്ടറുകളെ സ്വഭാവമനുസരിച്ച് 3ആയി തിരിക്കാം: അനലോഗ്, ഡിജിറ്റൽ, ഹൈബ്രിഡ്. സംഖ്യകളെ ഭൗതിക പ്രമാണങ്ങളായി മാറ്റുന്നവയാണ് അനലോഗ് കമ്പ്യൂട്ടറുകൾ. സംഖ്യകൾ ഉപയോഗിക്കുന്നവ ഡിജിറ്റൽ കമ്പ്യൂട്ടറുകൾ. അനലോഗ് രീതിയിൽ നിർദ്ധാരണം നടത്തുകയും ഡിജിറ്റൽ രീതിയിൽ ശേഖരിച്ചു വയ്ക്കുകയും ചെയ്യുന്നവയെ ഹൈബ്രിഡ് കമ്പ്യൂട്ടറുകൾ എന്ന് വിളിക്കുന്നു. യാന്ത്രിക ഡിജിറ്റൽ കണക്കുകൂട്ടൽ യന്ത്രങ്ങൾക്ക് 6 നൂറ്റാണ്ടോളം പഴക്കമുണ്ട്. ഗണിതശാസ്ത്രജ്ഞരായ ബ്ലേസ് പാസ്കൽ 1623 മുതൽ 1662 വരെ ഗണിതശാസ്ത്രജ്ഞരായ ബ്ലേസ് പാസ്കൽ, GW ലെബ്നിറ്റ്സ് 1646 മുതൽ 1716 വരെ എന്നിവരുടെ കണ്ടുപിടുത്തങ്ങൾ ഇതിന് മുതൽക്കൂട്ടായെങ്കിലും ജോൺ നാപ്പിയർ 1550 മുതൽ 1617 വരെ കണ്ടുപിടിച്ച ലോഗരിതം പട്ടിക ആവശ്യം വരുമ്പോൾ ആവർത്തിക്കുകയും ശേഖരിക്കുകയും ചെയ്യുന്ന ഒരു യന്ത്രം ആദ്യം രൂപകൽപ്പന നടത്തിയത് ചാൾസ് ബാബേജ് ആയിരുന്നു. അത് 1792 മുതൽ 1871 വരെയുള്ള കാലഘട്ടങ്ങളിൽ ആദ്യമായി ഡിഫറൻസ് എൻജിൻ യാഥാർത്ഥ്യമാക്കിയത് അദ്ദേഹം തന്നെ. എല്ലാ തരത്തിലും പുതിയ കണക്കുകൂട്ടൽ യന്ത്രം. പക്ഷേ ഏറെ പ്രയത്നവും പണവും ചെലവഴിച്ചിട്ടും യന്ത്രം വിജയിച്ചില്ല. ഇന്നത്തെ കാലത്തെ കമ്പ്യൂട്ടറുകളുടെ ചരിത്രം തുടങ്ങുന്നത് 1930 മുതലാണ്. 1904 താപ അയോണിക് വാൾവിൻ്റെ കണ്ടുപിടുത്തത്തിന് ഒരു കണക്കുകൂട്ടൽ യന്ത്രത്തിലെ ഉപയോഗ സാധ്യത കണ്ടെത്തിയത് വൈൻ വില്യംസ് ആണ്. അത് 1931. എന്നാൽ ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ എന്ന് വിശേഷിപ്പിക്കാവുന്ന യന്ത്രം രൂപപ്പെടുത്തിയെടുത്തത് 1944 ആണ്. ഹോവാർഡ് ഐക്കൻ രൂപം നൽകി ഇന്റർനാഷണൽ ബിസിനസ് മിഷൻ അല്ലെങ്കിൽ ഐ ബി എം ഹാർവാർഡ് സർവകലാശാലയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഹാർവാർഡ് മാർക്ക് വൺ ആണ് ഈ ഒന്നാമൻ. രണ്ട് വർഷം കഴിഞ്ഞ് ആദ്യത്തെ സമ്പൂർണ്ണ ഇലക്ട്രോണിക് ഡിജിറ്റൽ എനിയ ആക്കണം. എനിയ ഇലക്ട്രോണിക് ന്യൂമെറിക്കൽ കാൽക്കുലേറ്റർ ഇന്റഗ്രേറ്റഡ് ആൻഡ് കാൽക്കുലേറ്റർ. എനിയ നിർമ്മിച്ചത് പെൻസിൽവേനിയ സർവകലാശാലയിൽ മൂർ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ ബാലിസ്റ്റിക് റിസർവ് ലാബറട്ടറിയാണ്. വാക്കൻ ട്യൂബ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഈ ഒന്നാം തലമുറക്കാരൻ കമ്പ്യൂട്ടറിൽ 20 10-അക്ക സംഖ്യകൾ ഓർമ്മയിൽ സൂക്ഷിച്ചു വയ്ക്കാനാവും. 2 10-അക്ക സംഖ്യകൾ തമ്മിൽ ഗുണിക്കാൻ എനിയാക്കിന് 3 മില്ലി സെക്കൻഡേ വേണ്ടു. 1 സെക്കൻഡിൽ 5000 കൂട്ടൽ ക്രിയകളും നടത്തും. പക്ഷേ ഈ ഭീമന്റെ വലിപ്പമോ 18,000 വാക്കൻ ട്യൂബുകൾ, 70,000 റിസിസ്റ്ററുകൾ, 10,000 കപ്പാസിറ്റർ, 6,000 സ്വിച്ചുകൾ, 100 അടി നീളം, 10 അടി ഉയരം, ഭാരം 30 ടൺ. ബൈനറി 0 1 ബൈനറി സംഖ്യകളുടെ നിർദ്ധാരണ ക്രിയകൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ തലമുറ തുടങ്ങുന്നത് 1950 നിർമ്മിച്ച നെറ്റ്വാക്ക് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. അതുകൊണ്ടാണ് 1945 പ്രസിദ്ധ ഗണിതശാസ്ത്രജ്ഞനായി ജോൺ ഫോൺ ഹോയ്മാൻ നെറ്റ്വാക്കിനെ കുറിച്ച് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി. ഈ സമഗ്രവും കൃത്യവുമായ രൂപകൽപ്പനയാണ് ആധുനിക കമ്പ്യൂട്ടർ. ഇൻഫർമേഷൻ ടെക്നോളജിയും ഇന്റർനെറ്റിനെ കുറിച്ചും കേൾക്കുക. ഇന്ന് ഇരിക്കുന്ന കസേരയിൽ നിന്ന് എഴുന്നേൽക്കാതെ കീബോർഡിലൊന്ന് വിരലോടിച്ച് മൗസിൽ 2-3 ക്ലിക്ക് ചെയ്ത് ഇടപാടുകൾ നടത്തുവാനുള്ള ഒരു വെബ് വിദ്യയാണ് ഇന്റർനെറ്റും കമ്പ്യൂട്ടറും. അമ്പരിപ്പിക്കുന്ന അളവിലും വേഗതയിലും വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന അറിവിന്റെ രാജപാതയാണ് ഇന്റർനെറ്റ്. ഈ ആധുനിക യുഗത്തിൽ ഇന്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ വേണ്ടെന്ന് പറഞ്ഞാൽ അറിവിന്റെ ബാലിശം എന്നാണ്. ഇന്റർനെറ്റിനേക്കാളും നല്ലൊരു വഴികാട്ടിയെ അറിവിന്റെ ലോകത്തിൽ മനുഷ്യന് വേറെ കിട്ടില്ല എന്നാണ് മഹാന്മാർ പറയുന്നത്. കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള പഠനം പൊതുവെ അറിയപ്പെടുന്നത് ഇലക്ട്രോണിക് പഠനമെന്നാണ്. ഇന്റർനെറ്റിലെ സൈറ്റുകളിലെ വിലാസം കുത്തും വരയുമൊക്കെ ആക്കി ചില ചിഹ്നങ്ങൾ WW എന്നിങ്ങനെ കുറെ അക്ഷരങ്ങൾ, ചിലപ്പോൾ 2-3 സംഖ്യകൾ, ഇതെല്ലാം ചേർന്നായിരിക്കും ഒരു വെബ്സൈറ്റിന്റെ വിലാസം. ലോകത്തെ ബഹുഭൂരിപക്ഷം നാടുകളിലും അടുത്ത കാലത്ത് കേട്ടു തുടങ്ങിയ ഒരു വാക്കാണ് IT അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി. ഇതിന്റെ ചുരുക്കെഴുത്താണ് IT എങ്കിലും അത് ഒറ്റ വാക്കുപോലെ ഉപയോഗിക്കപ്പെടുന്നത് ഉപയോഗിക്കപ്പെടുന്നതാണ് പ്രയോജനം. ഇൻഫർമേഷൻ ടെക്നോളജി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വൃത്താന്തം, വിവരം, വിജ്ഞാനം എന്നൊക്കെ ഇൻഫർമേഷനെ വിശേഷിപ്പിക്കാം. എല്ലാ മനുഷ്യ വ്യവഹാരങ്ങളിലും ഉൾപ്പെട്ടിരിക്കുന്ന ഒരു വിഭവമാണ് ഇൻഫർമേഷൻ. പത്രങ്ങളോ മാസികകളോ പുസ്തകങ്ങളോ വായിക്കുന്നവരും TV സിനിമ എന്നിവ കാണുന്നവരും റേഡിയോ കേൾക്കുന്നവരും സംഭാഷണം നടത്തുന്ന സുഹൃത്തുക്കളും ക്ലാസ് മുറിയിൽ പഠനം നടത്തുന്ന വിദ്യാർത്ഥികളും കേസ് കിട്ടുകൾ ചെയ്യുന്ന വക്കീലും ഫയലുകൾ നോക്കുന്ന ഉദ്യോഗസ്ഥനും ടെലിഫോണിൽ സന്ദേശം കൈമാറുന്ന വ്യക്തിയും കത്തുകൾ വീട്ടിലിരിക്കുന്ന പോസ്റ്റ്മാനും പരസ്യങ്ങൾ രൂപകൽപ്പന ചെയ്യുന്ന ഡിസൈനറും കാലാവസ്ഥ പ്രവചിക്കുന്ന ശാസ്ത്രജ്ഞനും പ്രസ്താവന പുറപ്പെടുവിക്കുന്ന രാഷ്ട്രീയക്കാരനും ഗവേഷണ ജേർണലുകൾ പരതുന്ന ഗവേഷകനും എഴുത്തോ പ്രിന്റോ സംസാരമോ എല്ലാം കൈകാര്യം ചെയ്യത്തക്ക നിലയിൽ കാര്യങ്ങൾ ഇത് പ്രയോജനപ്പെടുത്തുവാൻ തുടങ്ങി. ചിത്രങ്ങളും ഗാനങ്ങളും ആംഗ്യങ്ങളും ഒക്കെ തന്നെ ഇൻഫർമേഷനായി നോക്കിക്കാണാവുന്നതാണ്. വൈദ്യുത സിഗ്നലുകളുടെ രൂപത്തിൽ നിലനിൽക്കുന്ന ഇൻഫർമേഷനും മനുഷ്യന് നേരിട്ട് കാണാവുന്നതോ കേൾക്കാവുന്നതോ ആയ ഇൻഫർമേഷനും തമ്മിൽ ശാസ്ത്രീയമായി വ്യത്യാസമില്ല. അങ്ങനെയാകുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങൾ നമ്മുടെ പരസ്യമാകെ അക്ഷരാർത്ഥത്തിൽ ഇൻഫർമേഷൻ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. ഇൻഫർമേഷൻ കൈകാര്യം ചെയ്യാൻ, അതായത് ഇൻഫർമേഷൻ ഉൽപ്പാദിപ്പിക്കാനോ ശേഖരിക്കാനോ ഉപയോഗിക്കാനോ കൈമാറ്റം ചെയ്യുവാനോ ഉതകുന്ന ഏതൊരു സാങ്കേതിക വിദ്യയും ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് വിശേഷിപ്പിക്കാം. ടൈപ്പിംഗ്, പ്രിന്റിംഗ് എന്നിവ സാങ്കേതിക വിദ്യകളായിരുന്നു മുൻകാലങ്ങളിൽ വൻകിട ഇൻഫർമേഷൻ കൈകാര്യം ചെയ്യുന്നതിന് ഉപയോഗിച്ചു പോന്നിരുന്നു. ഇന്ന് ഈ രംഗത്തെ സൂപ്പർ സ്റ്റാർ കമ്പ്യൂട്ടർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ എന്നീ പദങ്ങൾ സമാനമായി ഉപയോഗിക്കുന്നു. എങ്കിലും വിശാലമായി പറഞ്ഞാൽ മൈക്രോ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ, ടെലികമ്മ്യൂണിക്കേഷൻ സാങ്കേതിക വിദ്യ എന്നിവയുടെ സംയോജനമായി ഇൻഫർമേഷൻ ടെക്നോളജിയെ കാണാവുന്നതാണ്. മൈക്രോ ഇലക്ട്രോണിക്സ് രംഗത്തെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന വലുപ്പക്കുറവ് അല്ലെങ്കിൽ മിനിയേച്ചറൈസേഷൻ കമ്പ്യൂട്ടറുകളുടെ കുറയുന്ന വിലയും വർദ്ധിച്ചു വരുന്ന കഴിവുകളും വേഗതയും കമ്മ്യൂണിക്കേഷൻ രംഗത്ത് സാധ്യമായി കൊണ്ടിരിക്കുന്ന വയർലെസ് ദേശാധീത വിനിമയ സംവിധാനങ്ങൾ എന്നിവയൊക്കെ ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്തെ മികവിന് നിദാനമായിട്ടുണ്ട്. ആഗോളതലത്തിലുള്ള കമ്പ്യൂട്ടർ ശൃംഖലയായ ഇന്റർനെറ്റ് എന്ന ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പുരോഗതിയുടെ ഏറ്റവും ശക്തമായ ഉദാഹരണമാണ്. ഇന്റർനെറ്റ് ഒരുക്കിയിരിക്കുന്ന ഇൻഫർമേഷൻ പാതയെ സൈബർ സ്പേസ് ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേ എന്നൊക്കെ പരാമർശിക്കാറുണ്ട്. ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകൾ കൈകോർത്ത് പിടിക്കുന്ന ഒരു വലിയ ശൃംഖലയാണ് ഇന്റർനെറ്റ് എന്ന് പറയാം. ഇന്റർനെറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ഓടിയെത്തുന്ന രണ്ട് വാക്കുകളുണ്ട്, വെബ്സൈറ്റും ഇമെയിലും. ഇന്റർനെറ്റിന്റെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സേവനങ്ങളാണ് വേൾഡ് വൈഡ് വെബും ഇമെയിലും. ഇമെയിൽ സന്ദേശങ്ങൾ കമ്പ്യൂട്ടർ ശൃംഖല വഴി കൈമാറാൻ സഹായിക്കുന്ന സംവിധാനമാണ് ഇമെയിൽ ഇലക്ട്രോണിക് മെയിൽ. സാധാരണ സന്ദേശങ്ങൾ കൈമാറാൻ നാം എഴുത്തയക്കാറുണ്ട്, ഫോൺ വിളിക്കാറുണ്ട്, ഫാക്സ് അയക്കാറുണ്ട്. ഇതിനൊരു ഒപ്പം ഒരു സംവിധാനമാണ് ഇമെയിൽ. ഇമെയിലിന് ടെലിഫോൺ ശൃംഖലയുമായി താരതമ്യപ്പെടുത്താം. ടെലിഫോണിലൂടെ ശബ്ദരൂപത്തിൽ സന്ദേശങ്ങൾ കൈമാറുമ്പോൾ ഇമെയിൽ ഡാറ്റ രൂപത്തിലാണ് കൈമാറ്റം. ടെലിഫോണിൽ ഒരേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം, പക്ഷെ ഇമെയിലിൽ അത് സാധ്യമല്ല. ഇക്കാര്യത്തിൽ എഴുത്തിനോട് ഇമെയിലിന് സാമ്യം. ഒരു പേജുള്ള സന്ദേശം ഫോണിൽ വായിച്ചു കേൾപ്പിക്കാൻ രണ്ടോ മൂന്നോ മിനിറ്റ് എടുക്കും. രാജ്യത്തിന് പുറത്തേക്ക് ഒരു എഴുത്തയച്ചാൽ അത് കിട്ടാൻ ആറോ ഏഴോ ദിവസം എടുക്കും. ഫാക്സ് ഉപയോഗിച്ചാൽ ലോകത്തിന്റെ ഏത് കോണിലും തത്സമയം സന്ദേശം എത്തിക്കാം. ഇമെയിലും സെക്കൻഡുകൾക്കകം ലോകത്തിന്റെ ഏത് ഭാഗത്തും എത്തിച്ചേരും. ആയിരത്തി തൊള്ളായിരത്തി 95 ഒടുവിൽ ആണ് ഇന്റർനെറ്റ് ഇന്ത്യയിലെത്തുന്നത്. ആദ്യകാലത്ത് ഇന്ത്യയിലുള്ളവരെ ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കുന്ന ജോലി ചെയ്തിരുന്നത് വിദേശ സഞ്ചാർ നിഗം ലിമിറ്റഡ് ആയിരുന്നു. എന്നാൽ 1996 സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ഈ രംഗത്ത് പ്രവർത്തിക്കാൻ ഗവൺമെന്റ് അനുവാദം നൽകി. ബി എസ് എൽ എന്നിനു പുറമെ സത്യം ഓൺലൈൻ, മന്ത്ര ഓൺലൈൻ, ഡിപിഎൽ നെറ്റ്, വിഷ് നെറ്റ്, കാൽ ടൈഗർ, റോൾട്ടാ നെറ്റ് തുടങ്ങിയ നിരവധി കമ്പനികൾ ഇപ്പോൾ ഇന്റർനെറ്റുമായി ബന്ധപ്പെടുവാൻ സൗകര്യങ്ങൾ ഒരുക്കി കഴിഞ്ഞു. അച്ചടിക്ക് ശേഷം കമ്പ്യൂട്ടർ പോലെ മനുഷ്യനെ സ്വാധീനിച്ച മറ്റൊരു കണ്ടുപിടുത്തം ഉണ്ടായിട്ടില്ല. ചുരുക്കങ്ങളുടെ കയ്യിൽ ഒതുങ്ങിയിരിക്കുന്ന അറിവ് അച്ചടി വന്നതോടെ എല്ലാവരെയും തേടിയെത്തി. ഷേക്സ്പിയറും ഗോർക്കിയും ടോൾസ്റ്റോയിയും എല്ലാം നമുക്ക് പ്രിയപ്പെട്ടവരായി. അറിവ് അത് അന്വേഷിക്കുന്ന അവരിലേക്ക് എളുപ്പവഴി കണ്ടെത്തി. കമ്പ്യൂട്ടർ അതിന്റെ വേഗത കൂട്ടി. ഇന്റർനെറ്റ് എന്ന കമ്പ്യൂട്ടർ ശൃംഖലയോടെ ഇന്ന് ലോകത്ത് ഭവിക്കുന്ന കാര്യങ്ങൾ അപ്പോഴപ്പോൾ നമ്മൾ അറിയുന്നു. 60 കമ്പ്യൂട്ടർ ഒരു വലിയ മുറി നിറഞ്ഞു നിന്നു. പിന്നീട് അത് ചെറിയ മുറികളിൽ ഒതുങ്ങി മിനി കമ്പ്യൂട്ടറായി. 80കളിൽ അത് മേശപ്പുറത്ത് മേശപ്പുറങ്ങളിൽ ഡെസ്ക്ടോപ്പ് എന്ന ഓമന പേരിൽ എത്തി. പിന്നീട് ഒപ്പം കൊണ്ടുനടക്കാവുന്ന മടിയിൽ വെച്ച് ഉപയോഗിക്കാവുന്ന ലാപ്ടോപ്പായി. ഇപ്പോൾ കരതലത്തിൽ ഒതുങ്ങുന്ന പാൻടോപ്പുമായി. അങ്ങനെ കമ്പ്യൂട്ടർ വളർന്ന് വളർന്ന് ചെറുതായി. കമ്പ്യൂട്ടർ പല തരത്തിലുണ്ടായി. വളരെയധികം പ്രോസസ്സിംഗ് പവർ ഉള്ള സൂപ്പർ കമ്പ്യൂട്ടർ മുതൽ പേഴ്സണൽ കമ്പ്യൂട്ടർ വരെ കമ്പ്യൂട്ടറുകൾ തമ്മിൽ ബന്ധിപ്പിച്ച് അതിൻ്റെ ഉപയോഗം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം ഇന്റർനെറ്റ് എന്ന ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലയ്ക്ക് വഴിയൊരുക്കി. ടെലഫോൺ ശൃംഖല ലോകം മുഴുവനും ഉള്ളത് ഇതിനായി ഉപയോഗിച്ചു. അങ്ങനെ കമ്പ്യൂട്ടറും കമ്മ്യൂണിക്കേഷനും ഒരുമിച്ച് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കുതിപ്പിന് കാരണമായി. ഇന്റർനെറ്റ് വലുതാകുന്നതനുസരിച്ച് പുതിയ കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങൾ ആവശ്യമായി. സാറ്റലൈറ്റും ഫൈബർ ഓപ്റ്റിക്സും ഒക്കെ അതിന് വഴികൾ കണ്ടെത്തി. ഇപ്പോൾ നമുക്ക് വോയിസ് കമ്മ്യൂണിക്കേഷനും ടെലഫോൺ സംഭാഷണം ഡേറ്റ കമ്മ്യൂണിക്കേഷനും അഥവാ കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷനുമായി. ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിച്ചതിൻ്റെ കാരണം അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. മനുഷ്യൻ ഒന്നുകൊണ്ടും തൃപ്തനാകുന്നില്ല. അത് ടെക്നോളജിയുടെ വളർച്ചയിൽ വലിയ പങ്കുവഹിച്ചു. വീട്ടിൽ ടെലഫോൺ ഉള്ളപ്പോൾ കാറിലും അതുണ്ടാകണമെന്ന് ആഗ്രഹിച്ചു, അതുണ്ടായി. സെല്ലുലാർ ഫോണുകൾ നമ്മുടെ കൈകളിലെത്തി. ഇതന്നെ ഇന്ന് സ്വന്തം പി സി ഉപയോഗിച്ച് ഇന്റർനെറ്റ് കണക്ട് ചെയ്യുന്ന ആളും ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇന്റർനെറ്റ് വയർലെസ് ആയി, റേഡിയോ വേവ്സ് ആയി കമ്പ്യൂട്ടറിൽ എത്തിത്തുടങ്ങി. ആദ്യം അത് വളരെ സ്പീഡ് കുറഞ്ഞ കണക്ഷനായിരുന്നു. പുതിയ ആവശ്യങ്ങൾ മനുഷ്യനെ തേടി എത്തി. ഇപ്പോൾ നിലവിലിരിക്കുന്ന വയർലെസ് നെറ്റ്വർക്കാണ് ഗ്ലോബൽ സിസ്റ്റം. മൊബൈൽ വോയിസ് കമ്മ്യൂണിക്കേഷൻ ഉദ്ദേശിച്ചാണ് മുഖ്യമായും ഈ നെറ്റ്വർക്ക് തുടങ്ങിയത്. എന്നാൽ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ വർദ്ധിച്ചോട് ജി എസ് എം ശബ്ദത്തിൽ മാത്രം ഒരുങ്ങിയാൽ മതിയാവില്ല എന്ന സ്ഥിതി വന്നു. 3G എന്ന മൂന്നാം തലമുറ മൊബൈലിലേക്കുള്ള അത്ര ജി എസ് എം അഥവാ ഒന്നാം ജനറേഷൻ വയർലെസ് നിന്നും തുടങ്ങുന്നു. അങ്ങനെ വാപ്പും ജി പി ആറും അഥവാ ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസ് എല്ലാ മൂന്നിലേക്കുള്ള പാതയിൽ വന്നു ചേരുന്നു. ദൈവമക്കളെ, ഞാൻ കമ്പ്യൂട്ടറിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിച്ചല്ലോ. ലോകത്തിലുള്ള നമ്മളിവിടെ വായിക്കുന്ന ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ, അത് ഒരു മനുഷ്യൻ്റെ സംഖ്യ അത്ര. അതെ, അതിൻ്റെ സംഖ്യ 666. മൃഗത്തിൻ്റെ മുദ്ര അല്ലെങ്കിൽ മൂർത്തിയുടെ കമ്പ്യൂട്ടർ മുദ്ര. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ബൈബിളിൽ ഒന്നിലധികം മുദ്രകളെക്കുറിച്ച് പ്രതിപാദിക്കും. ഒന്ന്, ദൈവസഭാംഗങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകുന്ന മുദ്ര. 2, 144,000 ഇസ്രായേലർക്ക് നെറ്റിമേൽ കൊടുത്തിരിക്കുന്ന സംരക്ഷണ മുദ്ര. 3, വലം കൈമേലോ നെറ്റിമേലോ കുത്തുന്ന അധർമ്മ മൂർത്തിയുടെ കമ്പ്യൂട്ടർ മുദ്ര. ഞാൻ കമ്പ്യൂട്ടറിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പറയുവാൻ തക്കുന്ന കാരണം 666 എന്നുള്ള മുദ്ര ലോകത്തിലെല്ലാ മനുഷ്യരുടെയും നെറ്റിമേലോ കൈമേലോ പതിപ്പിക്കുന്നത് വളരെ പ്രയാസം കുറഞ്ഞ നിലയിൽ ചെയ്യുവാൻ തക്കുന്ന കമ്പ്യൂട്ടർ മുഖാന്തരം സഹായിക്കും. അതുകൊണ്ടാണ് കമ്പ്യൂട്ടറിൻ്റെ വേഗതയെക്കുറിച്ച് അതിൻ്റെ ആരംഭത്തെക്കുറിച്ചും ഒരു ചെറിയ വിശദീകരണം ഞാൻ നിങ്ങൾക്ക് നൽകുവാനിടയായത്. ഇവിടെ വായിച്ചു, ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ, അതൊരു മനുഷ്യൻ്റെ സംഖ്യ. അവൻ്റെ സംഖ്യ 666. ഇവിടെയും മുദ്രാ വിഷയത്തിൽ ദൈവത്തോട് കടപിടിക്കുവാനുള്ള ഒരു മത്സര മനോഭാവമാണ് എതിർക്രിസ്തു പ്രകടമാകുന്നത്. ഈ സാത്താന്യ മുദ്രയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മൂർത്തിയുടെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ 666 എന്ന സംഖ്യയോ ആയിരിക്കുമെന്ന് പ്രത്യേകം തെളിയിച്ചിരിക്കുന്നു. ലോക ജനതയ്ക്ക് മുഴുവൻ അപ്രകാരമുള്ള മുദ്ര നൽകിയാൽ തലസ്ഥാനത്ത് സ്ഥാപിച്ചിരിക്കുന്ന കമ്പ്യൂട്ടറിന് എല്ലാവരുടെയും വിവരങ്ങൾ അതാ സമയങ്ങളിൽ അറിയുവാൻ സാധിക്കും. ലോകമെങ്ങും വിവരശേഖരണ സഹായത്തിന് ഉതകുന്ന ചെറിയ കമ്പ്യൂട്ടറുകളെ കൊണ്ടിപ്പോൾ നിറച്ചിരിക്കുകയാണ്. ഓരോ വ്യക്തികളുടെയും വിവരങ്ങൾ കമ്പ്യൂട്ടറുകൾ നിക്ഷേപിച്ചാൽ അവൻ എവിടെ തന്നെ ആയിരുന്നാലും തിരിച്ചറിയുവാൻ കഴിയുന്ന ആധുനിക സമ്പ്രദായത്തിലേക്ക് ലോകം കടന്നു കഴിഞ്ഞു. ലേസർ രശ്മി ഉപയോഗിച്ച് അപ്രകാരമുള്ള മുദ്രകൾ മനുഷ്യൻ്റെ കൈകളിൽ നൽകാമെന്നും അങ്ങനെ ചെയ്താൽ പണം ഉപയോഗിക്കാതെ സാധനങ്ങൾ വാങ്ങുവാനുള്ള എളുപ്പമാർഗമായിരിക്കും. അതെന്നും ഇപ്പോൾ കണ്ടുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ വിശദീകരിച്ച് നിങ്ങളെ ഓർപ്പിച്ചത്. സാധനങ്ങൾ വാങ്ങിയ ശേഷം ഇറങ്ങിപ്പോരുമ്പോൾ ആധുനിക മെഷീനിൽ ഭയങ്കരവും വാങ്ങിയ സാധനങ്ങളിൽ അടിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ മാതൃകയിലുള്ള വിലയും കാട്ടുമ്പോൾ അത് കമ്പ്യൂട്ടർ സ്വീകരിക്കും. ചെറിയ വിസിൽ പോലുള്ള ശബ്ദം അത് ഉണ്ടാക്കി നമ്പർ സ്വീകരിച്ചതായി അറിയിക്കുന്നു. ആ വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും കടയുടമകൾ പണം എടുത്തുകൊള്ളും. എല്ലാ രാജ്യങ്ങളിലും ഈ നിലയിൽ പുരോഗമനം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. അതനുസരിച്ച് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചു വരും. എന്നാൽ മഹോത്തര കാലത്ത് ക്രെഡിറ്റ് കാർഡിൻ്റെയും ആവശ്യം വരുന്നില്ല. ഇന്ന് തന്നെ കടകളിൽ കമ്പ്യൂട്ടർ സംവിധാനം നിലവിലിരിക്കുന്നു. കടയിൽ ചെക്ക് കൊടുത്താൽ അതിലെ അക്കൗണ്ട് നമ്പർ കമ്പ്യൂട്ടറിൽ നിക്ഷേപിച്ച് ആ വ്യക്തിയുടെ ബാങ്ക് ബാലൻസ് ഉടൻ തന്നെ അവർ ഗ്രഹിക്കുന്നു. പല മെഷീനും സാധനത്തിൻ്റെ വില എഴുതി കാണിക്കും. ചിലത് വില എത്ര എന്ന് പറയുകയും ചെയ്യും. കോമൺ മാർക്കറ്റിൻ്റെ ആ സ്ഥാനത്ത് ഒരു വലിയ കമ്പ്യൂട്ടർ ക്രയവിക്രയത്തിന് സൗകര്യം പ്രമാണിച്ച് സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ലേസർ രശ്മി ഉപയോഗിച്ച് നെറ്റിയിലോ കൈമേലോ അടിക്കുന്ന മുദ്ര മനുഷ്യദൃഷ്ടികൾക്ക് മറവാണ് എന്ന കമ്പ്യൂട്ടറിന് ദൃശ്യമാണ്. ഈ മുദ്രയേൽക്കാത്ത ആർക്കും തന്നെ അത് ഉൽപ്പാദനങ്ങൾ വിറ്റഴിക്കുവാനും സാധനങ്ങൾ വാങ്ങുവാനും ജോലി ചെയ്യുവാനും സാധ്യമല്ല. അങ്ങനെ മുദ്രയില്ലാത്തവരുടെ ജീവിതത്തെ പ്രതിമാ സ്തംഭിപ്പിക്കും. ഇന്ന് പ്രൊഡക്റ്റ് ഐഡന്റിഫിക്കേഷൻ കാർഡ് നിലവിലിരിക്കുന്നല്ലോ. അടുത്തതായി വരുന്ന നമ്പർ കതകിന് വെളിയിൽ ഒരു മെഷീനിൽ വെച്ചാൽ കതകിപ്പോൾ തുറക്കുന്നു. അകത്ത് കടന്ന് അടുത്ത മെഷീനിൽ വെച്ച് ആവശ്യാനുസരണം പ്രത്യേക നമ്പർ കുത്തിയാൽ സാധനം ലഭിക്കുകയും ചെയ്യുന്നു. 10-ൽ 1 സെക്കൻഡ് കൊണ്ട് 18,000 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ കഴിവുള്ള കമ്പ്യൂട്ടറാണ് കോമൺ മാർക്കറ്റിൻ്റെ ആസ്ഥാനത്തുള്ളത്. അതിൻ്റെ വില $400 മില്യൺ എന്ന് കണക്കാക്കിയിരിക്കുന്നു. ഞാൻ ഓർപ്പിച്ചല്ലോ, അതിൻ്റെ പേര് ബീസ്റ്റ് അഥവാ മൃഗമെന്നാണ്. കമ്പ്യൂട്ടർ എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ നമ്പർ തന്നെ 666 എന്ന് കണക്കാക്കിയിരിക്കുന്നു. കമ്പ്യൂട്ടർ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് പറഞ്ഞാണെങ്കിലും ഒന്നും ഓർപ്പിക്കട്ടെ, കമ്പ്യൂട്ടർ COMPUTER ഇതാണല്ലോ കമ്പ്യൂട്ടറിൻ്റെ അക്ഷരങ്ങൾ. C=18, O=90, M=78, P=96, U=126, T=120, E=30, R=108. ഇത് മൊത്തം കൂട്ടുമ്പോൾ 666 എന്നുള്ളതായ സംഖ്യ ലഭിക്കുന്നു. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ, അതിൻ്റെ സംഖ്യ 666. പ്രിയമക്കളെ, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തോടുള്ള ബന്ധത്തിൽ അവസാനമായി ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ ഈ ഭാഗം 13-ാം അധ്യായം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. മഹോദരകാലം 7 വർഷമാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചല്ലോ. മഹോദരകാലത്തിൽ 7 വർഷം എന്നുള്ള കണക്ക് കിട്ടുന്നത് ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആണ്. ആ ഭാഗം പഠിക്കുമ്പോഴാണ് 7 എന്നുള്ളതായ വർഷം നമുക്ക് കിട്ടുന്നത് എന്ന് ഞാൻ നേരത്തെ എടുത്ത ഒരു ക്ലാസ്സിൽ നിങ്ങളെ ഉറപ്പിക്കുകയുണ്ടായി. വീണ്ടും ആ ക്ലാസ്സിനെ കുറിച്ച് ആ ക്ലാസ് ഒന്നുകൂടെ ആവർത്തിച്ചെടുക്കുവാൻ തക്കവണ്ണം ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ താല്പര്യമുണ്ടോ വിശദീകരിച്ച് ഒന്നുകൂടെ വിശദീകരിച്ച് മനസ്സിലാക്കുവാൻ തക്കവണ്ണം. ആദ്യത്തെ 3.5 വർഷക്കാലം അന്തിക്രിസ്തു വളരെ സമാധാനപരമായിട്ട് ഇടപെടും. അവസാനത്തെ 3.5 വർഷക്കാലമാണ് ഏറ്റവും വലിയ പീഡാകാലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അന്തിക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ എന്നാണ്. പിന്നാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചു, അപ്പോൾ ഒരു വെള്ള കുതിര പ്രത്യക്ഷമായി എന്ന് നമ്മൾ വായിക്കുന്നു. അവന് അധികാരം ലഭിച്ചു. കുഞ്ഞാട് മുദ്രകളൊന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളൊന്ന് ഇടിമുളക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിയെ കണ്ടു, അവന്മേൽ ഇരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട്, അവനൊരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അന്തിക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയാണ് നമുക്ക് ഈ 6-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്. കുഞ്ഞാട് ആണ് മുദ്ര പൊട്ടിക്കുന്നത്, കാരണം കുഞ്ഞാടാണല്ലോ പുസ്തകം വാങ്ങുവാനും മുദ്ര പൊട്ടിപ്പാൻ യോഗ്യൻ എന്ന് നമ്മൾ കാണുന്നു. കുഞ്ഞാട് മുദ്ര പൊട്ടിക്കുമ്പോഴാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്, നീ വരിക. അപ്പൊ ഒരു വെള്ളക്കുതിര കണ്ടു, ആ വെള്ളക്കുതിരമേൽ ഒരു മേൽ ഇരിക്കുന്നു അവൻ വെള്ളയായിട്ട്. വെള്ള എപ്പോഴും സമാധാനത്തെ കാണിക്കുന്നല്ലോ. അപ്പൊ സമാധാനപരമായിട്ടാണ് അവൻ ഈ ലോകത്തിലേക്ക് പ്രത്യക്ഷപ്പെടുവാൻ തക്ക പോകുന്നത്. അവൻ ആദ്യമായി യഹൂദന്മാരെ കയ്യിലെടുക്കും. കാരണം യഹൂദന്മാർക്ക് ഇന്നൊരു ദേവാലയമില്ല, അവർക്ക് ഒരു ദേവാലയം പണിയുവാൻ തക്കണുള്ളതായ എല്ലാ സാമഗ്രികളും അവർ കൂട്ടിവെച്ചിരിക്കുകയാണ്. മിക്ക രാജ്യങ്ങളിലും വിശേഷപ്പെട്ട കല്ലുകൾ കൊണ്ടുവന്നു, അതിനുള്ളതായ തടികൾ കൊണ്ടുവന്നു, എല്ലാം അവർ ദേവാലയം പണിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ മുസ്ലിങ്ങളുടെ ദേവാലയം ഇരിക്കുന്ന ഹോമർ പള്ളി ഇരിക്കുന്ന സ്ഥലം ആണ് ദേവാലയം പറയുന്നത്. അടുത്ത യുദ്ധത്തിൽ അവർ ആ സ്ഥലം പിടിച്ചെടുക്കും. അവിടെ യഹൂദന് വേണ്ടി ഒരു പള്ളി പണിയുവാൻ തക്കൊണ്ണം, അല്ലെങ്കിൽ ഒരു ദേവാലയം പണിയുവാൻ തക്കൊണ്ണം ഇടയായിത്തീരും. ആ പണി വേണ്ടുന്ന ഒത്താശ ചെയ്തു കൊടുക്കുന്നത് അന്തിക്രിസ്തുവാണ്. യഹൂദന്മാരെ അവൻ കയ്യിലെടുത്ത് യഹൂദന്മാർക്ക് ഒരു പള്ളി പണിത് ഒരു ദേവാലയം അവിടെ സ്ഥാപിക്കും. ആ ദേവാലയം സ്ഥാപിച്ചതിന് ശേഷം ആദ്യത്തെ 3.5 വർഷക്കാലം അവൻ വളരെ നയപരമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകും. യഹൂദന്മാരുമായിട്ട് ഉടമ്പടി ചെയ്യും. യഹൂദന്മാർ വിചാരിക്കും ഇവൻ മസീഹയാണെന്ന് വിചാരിക്കും. മസീഹയാണെന്ന് വിചാരിച്ച് അവനെ വണങ്ങുകയും അവനെ ആരാധിക്കുവാനും ആരംഭിക്കുകയും ചെയ്യും. അന്തിക്രിസ്തുവിനെ ഒരു മസീഹയായിട്ട് യഹൂദന്മാർ അംഗീകരിക്കും. എന്നാൽ എപ്പോഴാണ് അന്തിക്രിസ്തുവുമായി പിണങ്ങി മാറുന്നു വെച്ചാൽ ആഴ്ചവട്ടത്തിന്റെ മധ്യേ അന്തിക്രിസ്തു അനനയാകും, ബോധനയാകും, നിർത്തലാക്കി കളയും, ശൂന്യമാക്കുന്ന മ്ലേച്ഛത അവൻ ദേവാലയത്തിൽ കൊണ്ട് സ്ഥാപിക്കും. എന്താണ് ആ മ്ലേച്ഛത? അവന്റെ ബിംബം എടുത്തുകൊണ്ട് അവൻ ദേവാലയത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കും. അപ്പോഴാണ് യഹൂദന്മാർ അവനുമായിട്ടുള്ള ഉടമ്പടി ലംഘിക്കുന്നത്. കാരണം അവരുടെ ദൈവമായ കർത്താവ്, നമ്മുടെ ദൈവമായ കർത്താവ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഞാനല്ലാതെ അന്യ ദൈവം നിങ്ങൾക്കുണ്ടാകരുത്, ഭൂമിയിൽ യാതൊന്നിന്റെ പ്രതിമയെങ്കിലും സാദൃശ്യമെങ്കിലും നമസ്കരിക്കുകയോ തുമ്പിടുകയോ ചെയ്യരുതെന്ന് ദൈവത്തിന്റെ കൽപ്പന അവർ നേരത്തെ ലംഘിച്ചിട്ടുണ്ട്. എന്നാൽ BC 606 ശേഷം ബാബിലോൻ രാജാവ് ആയ നെബുക്കനസർ വരെ പിടിച്ചുകൊണ്ടുപോയി കേബാർ നദിയുടെ ബാബിലോൻ നദിയുടെ തീരങ്ങളിൽ കൊണ്ട് പാർപ്പിച്ച് അവർ പ്രവാസികളായി കഴിഞ്ഞുകൂടി 7 വർഷക്കാലമുണ്ട്. ദൈവം അവർക്ക് കൊടുത്ത ഏറ്റവും വലിയൊരു ട്രീറ്റ്മെന്റ് ആയിരുന്നു. BC 606 ശേഷം യഹൂദന്മാരുടെ ചരിത്രം പഠിച്ചു നോക്കിയാൽ ഇസ്രായേൽ ജനം ബിംബത്തെ ഉണ്ടാക്കുകയോ ബിംബത്തെ ആരാധിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ നഹോദര കാലത്തിന്റെ മധ്യസമയമാകുമ്പോൾ അന്തിക്രിസ്തു തന്റെ ബിംബം എടുത്ത് ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുമ്പോൾ അവര് തീർത്തു പറയും, നീ മസീഹയല്ല എന്ന് പറഞ്ഞ്, നീ വ്യാജ മസീഹയാണെന്ന് പറഞ്ഞ് അവനുമായിട്ടുള്ള ഉടമ്പടി ലംഘിക്കും. അപ്പൊ ആദ്യത്തെ 3 വർഷക്കാലം അവൻ യഹൂദന്മാരെ കയ്യിലെടുക്കും. രണ്ടാമതായി അവനെടുക്കാൻ പോകുന്നതായ നയമെന്ന് പറയുന്നത് ലോകത്തുള്ള സകല ക്രിസ്ത്യാനികളെയും എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിങ്കൽ നഷ്ടപ്പെട്ടു പോയ വിശുദ്ധന്മാർ എടുക്കപ്പെടും. കർത്താവിന്റെ വരവിങ്കൽ നഷ്ടപ്പെട്ടു പോയ നാമധേയ ക്രിസ്ത്യാനികളും മറ്റും ഈ ലോകത്തിൽ അന്ന് ഉണ്ടായിരിക്കും. അവൻ സർവ മതത്തെയും ഒന്നാക്കി ചേർത്തുകൊണ്ട് നയപരമായി ചേർത്ത് ഒരു എക്യുമിനിസ് ഉണ്ടാക്കി അതിനെയും അവരെയും അവൻ കയ്യിലാക്കി. അങ്ങനെ വളരെ നയപരമായിട്ടാണ് അന്തിക്രിസ്തു കാര്യങ്ങൾ ചെയ്യുവാൻ പോകുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ ഇറക്കുന്നതാണ് 666 എന്നുള്ള മുദ്ര. സകല രാജ്യങ്ങളെയും അവന്റെ കീഴിൽ കൊണ്ടുവരും. ഒരു ഏക ചക്രാധിപതിക്ക് വേണ്ടി ഇന്ന് ലോകം ബന്ധൽ കൊള്ളുകയാണ്. ഇന്ന് ലോകത്തിൽ സ്ഥിതി നമ്മൾ നോക്കിയാൽ ഓരോ രാജ്യങ്ങളിലും ഭരണം നടക്കുന്നുണ്ടെങ്കിലും ഒരു രാജ്യത്തിനും യാതൊരു തൃപ്തികരമല്ല. മക്കളെ, പ്രവചന വിഷയങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണമെങ്കിൽ നമ്മൾ 17-ാം അധ്യായം വെളിപ്പാട് ദിവസം 17-ാം അധ്യായത്തിനും മറ്റും കടന്നുപോയി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ അതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഒരു കാര്യം ഓർത്തുള്ള, ഇന്ന് നമ്മുടെ ഇന്ത്യ ഒരു വൻശക്തിയായി മാറും. പാകിസ്ഥാനും ഇന്ത്യയും ചൈനയും അവരൊന്നിച്ച് ഇപ്പോൾ ഏകദേശം ഒരു സമാധാനപരമായിട്ടുള്ള നയത്തിൽ വന്നെത്തിയിരിക്കുകയാണ്. കിഴക്കിൻ്റെ രാജ്യങ്ങളെക്കുറിച്ച് വെളിപ്പാട് ദിവസം 16-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. കിഴക്കിൻ്റെ രാജ്യങ്ങൾ ഇന്ത്യ, ചൈന, ജപ്പാൻ, ഈ രാജ്യങ്ങളൊക്കെയാണ്. പാകിസ്ഥാൻ ഇതെല്ലാം ഇപ്പോൾ നോക്കേ ഒത്തുചേർന്ന് വന്നിരിക്കുന്ന ഈ സമയം നിങ്ങൾ ഓർത്തുകൊള്ളുക. അതേ ഒരു വലിയ യുഗത്തിലേക്ക് ലോകം നീങ്ങാൻ പോവുകയാണ്. ഹർമഹദോൻ യുദ്ധത്തിന് വേണ്ടിയുള്ളതായ വഴിയൊരുക്കങ്ങളാണ് ഇപ്പോഴത്തെ ഈ സ്ഥിതിഗതികളെല്ലാം നമ്മളെ വിളിച്ചറിയിക്കുന്നത്. അതുകൊണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ കർത്താവായ യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്ത് പോയിരിക്കുന്നു. ലോകത്തിൻ്റെ സംഭവങ്ങളെല്ലാം തിരിച്ചറിയിക്കുന്നു. 666 എന്നുള്ള മുദ്ര എല്ലാ മനുഷ്യൻ്റെയും നെറ്റികളിലും കൈമേലും പതിക്കത്തക്ക നിലവായ കാര്യങ്ങൾ ക്രമീകരിച്ചു കഴിഞ്ഞു. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. എന്നാൽ വഴിയും തടയുന്നവൻ മാറിപ്പോകണം. വഴിയും തടയുന്ന ആരാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. എന്തുകൊണ്ടാണ് തടയുന്നത്? യേശുക്രിസ്തുവിൻ്റെ മണവാട്ടി ഇന്ന് ലോകത്തിൽ ഉള്ളതുകൊണ്ടാണ്. ആകെ എത്രയും വേഗം ഇവിടെ കയറി വരുവീൻ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയായ സഭയും കൊണ്ട് സ്വർഗത്തിലേക്ക് വാനവരിവിലേക്ക് കടന്നു പോകുവാൻ തക്കണം കടന്നു പോകേണ്ടിയിരിക്കുന്നു. ആ ദൈവത്തിന് സഭ ഇവിടെ ഉള്ള കാലത്തോളൂ പരിശുദ്ധാത്മാവ് അധർമ്മമൂർത്തി തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സഭ പോയി കഴിഞ്ഞാൽ എത്രയും വേഗം അന്തിക്രിസ്തു ലോകത്തിൽ പ്രത്യക്ഷപ്പെടും. 666 എന്നുള്ള മുദ്ര അടിച്ചേൽപ്പിക്കും. ആകയാൽ അങ്ങനെയുള്ള ആ ഒരു ഭരണത്തിന് കീഴിൽ പോകാനിടവരാതെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കർത്താവിൻ്റെ വരവിനെ കർത്താവിനെ സ്വീകരിപ്പാൻ തക്കണം നമുക്കെല്ലാവർക്കും ഒരുങ്ങി അവൻ്റെ വരവിനായി എടുത്തുകൊള്ളപ്പെടുവാൻ നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.